بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أما بعد. فقال شيخ الإسلام ابن تيمية رحمه الله تعالى: وهو الإيمان بالله وملائكته وكتبه ورسله والبعث بعد الموت، والإيمان وأول الإيمان بالقدر خيره وشره. وهو الإيمان بالله وملائكته وكتبه ورسله والبعث بعد الموت، والإيمان بالقدر خيره وشره. إدوارنا نمكد كان الله. وهو الإيمان بالله. وهو الإيمان بالله وملائكته وكتبه ورسله والبعث بعد الموت، والإيمان بالقدر خيره وشره. وهو എന്നത് അതിൻ്റെ അർത്ഥം ഇത് എന്നാണ്, അല്ലെങ്കിൽ അത് എന്നാണ്. വഹുവ അത് ഏത്? ഇഅ്തിഖാദ്. ഇഅ്തിഖാദുൽ ഫിർഖത്തുൻ നാജിയ, ഫിർഖത്തുൻ നാജിയയുടെ വിശ്വാസത്തെ കുറിച്ചാണ് ഈ പുസ്തകം എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഫഹാദ ഇഅ്തിഖാദു الفرقة الناجية المنصورة إلى قيام الساعة أهل السنة والجماعة എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഇത് അഹ്ലു സുന്നയുടെ അഖീദയാണ്. ആ അഖീദ അതേതാണ്? വഹുവൽ ഈമാനു ബില്ലാഹ്, അത് ഈമാനാണ്. ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഈമാനാണ്, അല്ലെങ്കിൽ അള്ളാഹുവിലുള്ള ഈമാനാണ്. വമലായികതിഹി ഐ വമലായികതില്ലാഹി, അള്ളാഹുവിൻ്റെ മലക്കുകളിലുള്ള ഈമാനാണ്. വകുതുബിഹി ഐ വകുതുബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബുകളിലുള്ള ഈമാനാണ്. വറുസുലിഹി ഐ അൽ ഈമാനു ബി റുസുലില്ലാഹി, അള്ളാഹുവിൻ്റെ റസൂലുകളിലുള്ള വിശ്വാസമാണ്, ഈമാനാണ്. വൽ ഈമാനു ബിൽ ബഅസി ബഅദൽ മൗതി, മരണത്തിന് ശേഷമുള്ള, ബഅദൽ മൗത്ത് മരണത്തിന് ശേഷമുള്ള, ബഅസിലുള്ള ഈമാനാണ്. വൽ ഈമാനു ബിൽ ഖദർ, അതുപോലെ തന്നെ ഖദറിലുള്ള ഈമാനാണ്. ഖൈരിഹി വശറിഹി, അതിൻ്റെ നന്മയിലും തിന്മയിലുമുള്ള. ഇത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഈമാനിൻ്റെ ഉസൂലുകളാണ്, അടിസ്ഥാനങ്ങളാണ് ഈ ആറ് കാര്യങ്ങൾ. ഈ ആറ് കാര്യങ്ങളെക്കുറിച്ച് ഖുർആനിലും ഹദീസിലും പരാമർശം വന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: ليس البر بأن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والكتاب والنبيين. سورة البقرة لا يتند، سورة البقرة 177 ننمي النال لنجل مشرق ليكم مغرب ليكم مغندري كلا مرتش. ولكن البر നന്മ എന്ന് പറഞ്ഞാൽ, മൻ ആമന ബില്ലാ, അല്ലാഹുവിലുള്ള ഈമാനും, വൽ യൗമുൽ ആഖിർ, വൽ കിതാബ് വൽ മലായിക, വൽ കിതാബ് വൻ നബിയ്യീൻ. അഞ്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. വആത്തൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്ന സബീലി വസ്സായിലീന വഫിർ റിഖാബ് വഅഖാമ സ്സലാത വആത സ്സകാത വൽ മൂഫൂന ബിഅഹ്ദിഹിം ഇദാ ആഹദു والصابرون في البأساء والصابرين في البأساء والضراء. പ്രയാസങ്ങളിലുള്ള ക്ഷമയാണ് നന്മ. അതിൽ ഖദറിനെ കുറിച്ചുള്ള സൂചനയുണ്ട്, അല്ലാഹ് ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള സൂചന അതിലുണ്ട്. والصابرين في البأساء والضراء, പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്ന ആളുകൾ. പ്രയാസങ്ങൾ ക്ഷമിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസമാണ്. അതില്ലാത്തവന് പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ സാധിക്കുകയില്ല. അപ്പൊ സൂറത്തുൽ ബക്കറയിൽ ഇതിനെക്കുറിച്ച് സൂചനയുണ്ട്, രണ്ടിടങ്ങളിൽ സൂചനയുണ്ട്. രണ്ടാമത്തെ സ്ഥലം സൂറത്തുൽ ബക്കറയിലെ തന്നെ 285-ാമത്തെ ആയത്താണ്. آمن الرسول بما انزل اليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله واليوم وكتبه ورسله لا نفرق بين احد من رسله وقالوا سمعنا وطعنا غفرانك ربنا واليك المصير. ايه எல்லാർക്കും പരിചയമുള്ള ആയത്താണ് ആമന റസൂല, സൂറത്തുൽ ബഖറ 285-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് സൂചനയുള്ളത് സൂറത്തു നിസായിലെ 136-ാമത്തെ ആയത്താണ്. الله سبحانه وتعالى برني يا ايها الذين امنوا امنوا بالله ورسوله والكتاب الذي نزل على رسوله والكتاب الذي انزل من قبل. هي مؤمنين قال ان الله لو يشسكك وان رسول لو يشسكك كتاب لو يشسكك اي رسولهم اذن منبل الرسولുകളുടെ മേലും അവതരിപ്പിക്കപ്പെട്ട കിതാബ് വിശ്വസിക്കുക. ومن يكفر بالله وملائكته وكتبه ورسله واليوم الاخر فقد ضل ضلالا بعيدا. ആര് അല്ലാഹുവിലും മലക്കുകളിലും കുതുബുകളിലും റസൂലുകളിലും യൗമുൽ ആഖിറിലും വിശ്വസിക്കാതിരിക്കുന്നു അവൻ വ്യക്തമായ വഴികേടിലായിരിക്കുന്നു. ഇത് സൂറത്തു നിസായിലെ 136-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ ഈ ആറ് ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കപ്പെട്ട വ്യക്തമായ തെളിവാണ് ഹദീസ് ജിബ്രീൽ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരിക്കൽ ഒരു വെള്ള വസ്ത്രം ധരിച്ച കറുത്ത മുടിയുള്ള ഒരാൾ വന്നു. അയാൾ റസൂലിന്റെ അടുക്കൽ അവിടുത്തെ മുട്ടോട് മുട്ട് ചേർത്ത് വെച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബർനി അൽ ഇസ്ലാം, യാ മുഹമ്മദ് അഖ്ബർനി അൽ ഈമാൻ, അഖ്ബർനി അൽ ഇഹ്സാൻ. മുഹമ്മദ്, എനിക്ക് ഈമാനിനെ കുറിച്ച് പറഞ്ഞു തരണം, ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം, ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞു തരണം. അതുപോലെ തന്നെ മത്തസാ, അന്ത്യനാൾ എന്നാണ്, وما أمراتها عندك يعني ذي نادي يالنغ. إذي شوذيش حديث برسيدة ما حديثا حديث جبريل عليه الصلاة والسلام نبي صلى الله عليه وسلم شوذيش وأخبرني عن الإيمان. إيمان نكور شاري تسيرنا من نبر ربين دير نمر ودي أن تؤمن بالله وملائكته وكتبه ورسوله واليوم الآخر والقدر خيره وشره. حديث مشهورا. أبي إذان أهل السنة والجماعة يداد كل അവരുടെ അഖീദയുടെ അടിസ്ഥാനം, അവരുടെ ഉസൂലുകൾ ഇതാണ്. ഈ ആറ് കാര്യങ്ങൾ, ഈ ആറ് കാര്യങ്ങളിലാണ് അവരുടെ അഖീദ ഒതുങ്ങി നിൽക്കുന്നത്. ഇതിന് പുറത്തേക്കില്ല. ഈ ആറ് കാര്യങ്ങളിലാണ് അവരുടെ അഖീദ ഒതുങ്ങി നിൽക്കുന്നത്. ഇതിന് പുറത്തേക്ക് അവരുടെ അഖീദ കടന്നു പോകുന്നില്ല. ഇതുമായി എന്തെങ്കിലും നിലക്ക് ബന്ധപ്പെട്ടതായിരിക്കും അഖീദയുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയങ്ങളും. ഈ വിഷയങ്ങളുമായി ഏതെങ്കിലും നിലക്ക് ബന്ധമുള്ളതായിരിക്കും. ഇത് അഹ്ലു സുന്നത് വൽ ജമാഅയുടെ അഖീദയാണ്, അവരുടെ ഉസൂലുകൾ ഇതാണ്. എന്നാൽ പിഴച്ച കക്ഷികൾ, അവരുടെ അടുക്കൽ ഉസൂലുകൾ വേറെയാണ്. അഹ്ലു സുന്നയുടെ അടുക്കൽ ഉസൂലുകൾ ഏതാണ്? ഇതാണ്: അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, റസൂലുകളുടെ വിശ്വാസം, കിതാബിലുള്ള വിശ്വാസം, അന്ത്യനാളിലെ വിശ്വാസം, ഖദറിലുള്ള വിശ്വാസം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ് കിതാബിലും സുന്നത്തിലും വന്ന. എന്നാൽ മുബ്തദിഈങ്ങളുടെ അടുക്കൽ ഉസൂലുകൾ വേറെയാണ്. ഉദാഹരണത്തിന് അൽ മുഅ്തസില, മുഅ്തസിലത്തിന്റെ അടുക്കൽ 5 ഉസൂലുകളുണ്ട്. ആ 5 ഉസൂലുകളാണ് മുഅ്തസിലത്തിന്റെ ഉസൂലുകൾ. മുഅ്തസിലത്തിന്റെ അടുക്കൽ ഒന്നാമത്തെ അസ്ല് തൗഹീദ്, ഒന്നാമത്തെ അസ്ല് എന്താണ്? തൗഹീദാണ്. തൗഹീദ് എന്നാണ് നമ്മൾ വിചാരിക്കും അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള തൗഹീദാണെന്ന്. അതല്ല, അവരുടെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ നഫിയു സിഫാത്ത്, സിഫത്തുകളെ നിഷേധിക്കലാണ്. അള്ളാഹു ഒരു സിഫത്തും ഇല്ലാത്തവനാണ്. അതെന്തിനാ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹ് ഏകനാണ്. അള്ളാഹ്ക്ക് സിഫത്ത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് പങ്കാളി ഉണ്ട് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു ഏകനാകണമെങ്കിൽ അവന്റെ സിഫത്തുകളൊക്കെ നിഷേധിക്കണം. അതുകൊണ്ട് അവർ സിഫത്തുകളെ നിഷേധിച്ചു. അതാണ് അവരുടെ അടുക്കൽ തൗഹീദ്. തൗഹീദ് എന്നുള്ള വാക്ക് കണ്ടിട്ട് എന്ത് വിചാരിക്കരുത്? അത് തൗഹീദാണെന്ന് വിചാരിക്കരുത്. തൗഹീദുൽ ഉലൂഹിയല്ല. മുഅ്തസിലത്തിന്റെ അടുക്കൽ തൗഹീദ് എന്ന് പറഞ്ഞ ഇതാണ്. ഇത് ബിദഅത്തിന്റെ ആൾക്കാരുടെ പൊതു സ്വഭാവത്തിൽ പെട്ടാണ്. ഇസ്ലാമിൽ ഉള്ള എന്തെങ്കിലും വാക്കുകളായിട്ടായിരിക്കും അവർ വരിക. പക്ഷെ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ എന്തെങ്കിലും ബിദഅത്തായിരിക്കും. ഇപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്ലാമിന്റെ അസലാണ്. പക്ഷെ അവർ ഈ തൗഹീദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന തൗഹീദല്ല, വേറെ തൗഹീദാണ്. കാലിന് ആൾ വിചാരിക്കും മഷാ അല്ലാ നല്ല കാര്യമെന്ന് വിചാരിക്കും. പക്ഷെ അവരുദ്ദേശിക്കുന്ന തൗഹീദ് വേറെയാണ്. രണ്ട്, അൽ അദിൽ, നീതി. നീതി കൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഹുക്കാമുകൾക്കെതിരെ തിരിയണം എന്നതാണ്. ഹുക്കാമുകൾ ഭരണത്തിൽ ശരി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്കെതിരെ തിരിയണം. അതാണ് അതിൽ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ മേൽ കബായറുകൾ ചെയ്തവരെ ശിക്ഷിക്കൽ നിർബന്ധമാണ് എന്ന വിശ്വാസമാണ്. വൻപാപങ്ങൾ ചെയ്ത ആളുകൾ അവരെ ശിക്ഷിക്കൽ നിർബന്ധമാണ്, അവർക്ക് ഒരിക്കലും അള്ള പുറത്തു കൊടുക്കൂല. അതാണ് അവരുടെ അതിൽ. വൻപാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ശിക്ഷിക്കൽ നിർബന്ധമാണ്, ശിക്ഷിക്കാതിരിക്കാൻ പാടില്ല. മൂന്ന്, അലാമുറുബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. അത് വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല, പറഞ്ഞു പോവാണ്. ഞാൻ ഇടയെ പറഞ്ഞാണ് അലാമുറുബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. അമറുബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ നമ്മളടുത്ത് അമറുബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യന്മാരുടെ നന്മ ഏൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അവരടുത്ത് അമറുബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിക്കെതിരെ സംസാരിക്കലാണ്. അച്ചതിലത്തിനടുക്കൽ അമറുബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണാധികാരിക്കെതിരെ തിരിയലാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഷറഇന്റെ വാക്കുകൾ കൊണ്ടാണ് അവർ വരിക, പക്ഷെ അതിന്റെ ഉള്ളടക്കം ഷറഇന് പരിപൂർണമായിട്ട് എതിരായിരിക്കും. നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഹുബ്ബർ റസൂൽ എന്നാണ് പറയുക, എന്നിട്ട് അള്ളാന്റെ റസൂലിനെ കളിയാക്കുന്ന എല്ലാ ജാതി പരിപാടിയിലും ഉണ്ടാവും. പേരെന്തായിരിക്കും? ഹുബ്ബർ റസൂൽ ആയിരിക്കും. ചബ്ലീഗാരുള്ള പോലെ, ചബ്ലീഗാരടുത്ത് ഇതേപോലെ കുറേ റസൂലുകളുണ്ട്, ആറോളം റസൂലുകളുണ്ട്. അതൊക്കെ ഒന്ന് അഖ്ലാഖ്, തൗഹീദ് ഇങ്ങനെയൊക്കെയാണ് അസലുകൾ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം മുഴുവൻ ബാത്തിലായിരിക്കും. എന്നാൽ അഹ്ലു സുന്നയുമായിട്ടോ അതല്ലെങ്കിൽ അള്ളാഹിന്റെ ദീനായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവർ തബ്ലീഗ് കൊണ്ട്, അവരുടെ അസലുകൾ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് വിദാത്തുകാരുടെ സ്വഭാവമാണ്. പേര് ഇസ്ലാമിന്റെ ആയിരിക്കും, ഉള്ളടക്കം പച്ച കുഫറായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ വിദാത്തായിരിക്കും. നാല്, അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ. ഇതിനെ കുറിച്ച് ഞാൻ പലതവണ പറഞ്ഞാണ്. മൻസിലത്തൈൻ എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് വൻപാപങ്ങൾ ചെയ്തവൻ അവൻ മുഅ്മിനുമല്ല കാഫിറുമല്ല, അതിന്റെ ഇടയിലൊരു സ്ഥലത്താണ്. അതാണ് മൻസില ബൈൻ മൻസിലത്ത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ അവരുടെ അസല് ഇൻഫാദുൽ വഈദ്. ഇൻഫാദു അൽ വഈദ്, ഇൻഫാദ്, ഇൻഫാദ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കൽ. അൽ വഈദ്, താക്കീദ് നടപ്പിലാക്കൽ. അതായത് തിന്മ ചെയ്യൂ, ഏതെങ്കിലും ഒരു തിന്മ ചെയ്താൽ ആ തിന്മക്ക് ശിക്ഷ ഉണ്ടാവും എന്നുള്ള അറിയിച്ചിട്ടുണ്ടോ, ശിക്ഷിക്കൽ നിർബന്ധമാണ്, ശിക്ഷിക്കാതിരിക്കാൻ വിടാൻ പാടില്ല. ഇതുപോലെ തന്നെ റാഫിള, അവരുടെ അടുക്കൽ നാല് അസലുകളുണ്ട്. ആ നാല് അസലുകൾ ഒന്ന് തൗഹീദ്, രണ്ട് അദിൽ, മൂന്ന് അൻ നുബുവ, നാല് അൽ ഇമാമ. ഒക്കെ വിശദീകരിക്കാൻ സമയമില്ല. ഇൻഷാല്ലാഹ് ഫിറഖുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അഹ്ലു സുന്ന ഇവിടെയും വേറിട്ട് നിൽക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅ അവരുടെ അടുക്കൽ അള്ളാഹു റസൂലും പറഞ്ഞതല്ലാത്ത ഒരു അസലുമില്ല. അള്ളാഹു റസൂലും പറഞ്ഞ അസലാണ് അവരുടെ അസല്. അതല്ലാതെ അവരുടെ അടുക്കൽ നിന്ന് ചില വിഷയങ്ങൾ പ്രത്യേക ഗൗരവം നൽകുക, ചില വിഷയത്തിന് ഗൗരവം നൽകാതിരിക്കുക, ഇത് അഹ്ലു സുന്നയുടെ രീതിയല്ല. ബിദഅത്തുകാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അവർക്ക് ചില വിഷയങ്ങൾ കൂടുതൽ ഒരു പ്രത്യേകത കൊടുക്കും, അത് അല്ലാഹു റസൂൽ അത്ര പ്രത്യേകത കൊടുത്തിട്ടുണ്ടാവില്ല. ചില വിഷയങ്ങൾ അവർ തീരെ അവഗണിക്കും, അതാകട്ടെ അല്ലാഹു റസൂലും ഗൗരവം കൊടുത്തേരിക്കും. അഹ്ലു സുന്ന വൽ ജമാഅ അവർ അല്ലാഹു റസൂൽ എന്തൊന്നിന് ഗൗരവം കൊടുത്തോ അത് ഗൗരവം കൊടുക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു റസൂൽ ഒന്നിന് ഗൗരവം കുറച്ചിട്ടുണ്ടോ അതിന് ഗൗരവം കുറക്കുന്നവരാണ്. നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ചോ കക്ഷി താല്പര്യങ്ങൾക്കനുസരിച്ചോ വിഷയങ്ങളുടെ ഗൗരവം കൂട്ടാനോ കുറക്കാനോ പാടില്ല. അള്ളാഹു റസൂലും എന്തൊരു വിഷയ ഏതൊരു ഗൗരവത്തിലാണോ അത് പറഞ്ഞത് ആ ഗൗരവത്തിലാണത് പറയേണ്ടത്. അതിനപ്പുറത്തേക്ക് അതിനെ കൂട്ടാനോ കുറക്കാനോ പാടില്ല. അതൊരു സുന്നിയുടെ സലഫിയുടെ ലക്ഷണമല്ല. ഇപ്പൊ ബിദഅത്തുകാര് ഉദാഹരണത്തിന് തബ്ലീഗ ജമാഅത്ത്, പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം തബ്ലീഗ ജമാഅത്ത്, അവരുടെ അടുക്കൽ നിസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശരിയാണ്, നിസ്കാരത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഗൗരവം നൽകിയിട്ടുണ്ട്, റസൂലുള്ള ഗൗരവം നൽകിയിട്ടുണ്ട്. പക്ഷേ നിസ്കാരത്തിന് അവർ പലപ്പോഴും തൗഹീദുൽ ഉലൂഹിയത്തിനേക്കാൾ ഗൗരവം നൽകി. ഏതിനാണ് അള്ളാഹുവിന്റെ റസൂൽ കൂടുതൽ ഗൗരവം കൊടുത്തത്? തൗഹീദുൽ ഉലൂഹിയക്കാണ്, ഉലൂഹിയത്തിലുള്ള ദഅവത്തിനാണ്. തൗഹീദ് ശരിയാക്കുന്നതിനാണ് റസൂലുള്ള ഗൗരവം ആദ്യത്തെ ഗൗരവം കൊടുത്തത്. മുഅദ് റളിയല്ലാഹുനോട് പറഞ്ഞു, യാ മുആദ് ഇന്നക തഅതി ഖൗമൻ മിൻ അഹ്ലിൽ കിതാബ് ഫലിയകുൻ അവല മാ തദ്ഊഹും ഇലൈഹി ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുആദ്, നീ പോകുന്ന അഹൽ കിതാബിന്റെ അടുക്കലേക്ക് നീ ആദ്യം അവരോട് പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഉലൂഹിയത്താണ്. ഫഇൻഹും അതാഉ ലിദാലിക് ഔ ഫഇൻഹും അഅ്തറഫു ലിദാലിക് ഫഅലിംഹും അന്നല്ലാഹ അഫ്തറള അലൈഹിം ഖംസ സലവാത്തിൻ ഫി കുല്ലി യൗമിൻ വലൈല. അതവർ അംഗീകരിച്ചാലാണ് പിന്നെ അടുത്ത് പറയേണ്ടത് നിസ്കാരം. അത് രണ്ടാമത്തെ പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പൊ വിഷയങ്ങൾക്ക് ഗൗരവം നിർണയിക്കേണ്ടത് അള്ളാഹു റസൂലാണ്. അള്ളാഹു റസൂലും അസലായി പഠിപ്പിച്ചത് അസലാണ്, അള്ളാഹു റസൂലും ഫറായി പഠിപ്പിച്ചത് ഫറാണ്. അതുപോലെ തന്നെ ഇവിടെ ജമാഅത്തെ ഇസ്ലാം ഇഖ്വാൻ മുസ്ലിമൂൻ അവർ പറഞ്ഞു, ജാറങ്ങൾക്ക് മുന്നിൽ സുജൂദ് ചെയ്യുന്ന ആളുകൾ അവരെ തിരുത്തൽ അത് ശാഖാപരമായ വിഷയമാണ്. ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താ? ഏറ്റവും ഗൗരവമുള്ള വിഷയം ഇവിടുത്തെ ഭരണ അട്ടിമറിക്കലാണ്. ഇത് ബാത്തിലം, തീർത്തും ബാത്തിലം, തീർത്തും നിരത്തകമായ വർത്തമാനാണ്. ഏതുവരെ ആ വർത്തമാനം അവരെ എവിടെ കൊണ്ടെത്തി ചോദിച്ചാൽ, മൗദൂദി ഒരിക്കൽ പറയുകയുണ്ടായി, അംബിയാക്കന്മാർ അവരവരുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ബാധ്യത പരിപൂർണമായി നിർവഹിച്ചവരല്ല. എന്താ കാരണം? അവർക്ക് ഭരണം കിട്ടിയില്ല. ഇബ്രാഹിം നബി അദ്ദേഹത്തിന്റെ ദാവ പരിപൂർണമായിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ഭരണം സ്ഥാപിക്കാൻ പറ്റിയില്ല. അദ്ദേഹം മണ്ണ് പാകപ്പെടുത്തിയൊക്കെ ചെയ്തോളൂ. അതുപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മണ്ണ് പാകപ്പെടുത്തി വെക്കാനേ കഴിഞ്ഞോളൂ. അദ്ദേഹം ദാവത്ത് പൂർത്തീകരിച്ചിട്ടില്ല. ചിലർ പരാജയപ്പെട്ട ആളുകളാണ് ദാവത്തിന്റെ കാര്യത്തിൽ. നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹു റസൂലും പ്രാധാന്യം കൊടുത്ത വിഷയത്തിനേക്കാൾ ഗൗരവം മറ്റൊരു വിഷയത്തിന് കൊടുത്തു. ഉദാഹരണത്തിന് ഹാക്കിമിയ. ശരിയാണ്, തൗഹീദുൽ ഹാക്കിമിയ എന്നത് തൗഹീദിന്റെ തൗഹീദുൽ റുബൂബിയയിൽ പെട്ട ഒരു കാര്യമാണ് തൗഹീദുൽ ഹാക്കിമിയ എന്നത്. പക്ഷെ അത് ഏറ്റവും വലിയ വിഷയമാക്കി മാറ്റി അത് മാത്രം പറഞ്ഞ് അതിന് മാത്രം പിന്നാലെ നടക്കുന്ന ആളുകളായി മാറിയപ്പോൾ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ചര്യ തെറ്റിച്ചു കളഞ്ഞു. ഇത് നമുക്കുണ്ടാവാൻ പാടില്ല. അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ പ്രത്യേകത, അവർ അള്ളാഹു റസൂൽ ഏതൊരു വിഷയത്തിന് ഗൗരവം കൊടുത്തോ അതിന് ഗൗരവം കൊടുക്കുന്നവരാണ്. നോക്കൂ, നിങ്ങൾ ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിനടുത്ത് എന്തെങ്കിലും ഒരു വാക്കുണ്ട് അതിൽ? ഇല്ല. അദ്ദേഹം പറഞ്ഞു, അഹ്ലു സുന്നഹയുടെ ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ വഹുവൽ ഈമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വൽ ഖദറി ഖൈറു വശറി. അദ്ദേഹം ഹക്കിന്റെ ഭാഗത്താണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ആ വാക്ക്. അള്ളാഹു റസൂലും പറയാത്തതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നൊരു പുതിയ അസൽ അദ്ദേഹം കൊണ്ടുവന്നില്ല. അള്ളാഹു റസൂലും എന്തൊന്നാണോ അസലായി പഠിപ്പിച്ച് അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അഹ്ലു സുന്നയുടെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അപ്പൊ അഹ്ലു സുന്നയുടെ അഖീദ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ആറ് കാര്യങ്ങളിലാണ് അത് ഒതുങ്ങുന്നത്. ശരി, അദ്ദേഹം പറഞ്ഞു, വഹു അൽ ഈമാനു ബില്ലാഹ്. അൽ ഈമാൻ, അൽ ഈമാനു ഹുവ മാദാ? അൽ ഈമാൻ ഫിൽ ലുഗ, ഭാഷയിൽ എന്താണ് ഈമാന്റെ അർത്ഥം? ഒന്ന് എടുത്തിട്ടുള്ളൂ. അൽ ഈമാൻ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? അൽ ഈമാൻ മാദാ ഫിൽ ലുഗ, ഭാഷയിൽ ഈമാന്റെ അർത്ഥം എന്താണ്? അതിന് താലീം എടുക്കുന്ന സമയത്ത് എടുത്താണ്. അൽ ഈമാൻ ഹുവ തസ്ദീഖ്. الايمان هو التصديق. ايمان എന്ന് പറഞ്ഞാൽ തസ്ദീഖാൻ, സത്യപ്പെടുത്തലാണ്. എന്താണ് അഹ്ലു സുന്നഹ് വൽ ജമാഅയുടെ അടുക്കൽ ഈമാൻ? الايمان قول وعمل واعتقاد. അല്ലേ, ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, അൽ ഈമാനു ഖൗലുൻ ബിൽ ലിസാനി വഅമലുൻ ബിൽ. അതൊന്നും പറയാതെ എളുപ്പത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, അൽ ഈമാനു ഖൗലുൻ വഅമലുൻ വഇഅ്തിഖാദ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലാണ്, ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്. മൂന്ന് കാര്യം. യസീദ് വയൻകൊസ്, കൂടും കുറയും. ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യും. ഈ അഞ്ച് കാര്യം വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈമാനിന്റെ വിഷയത്തിൽ അയാൾ അഹ്ലു സുന്നയുടെ ഭാഗത്താണ്. അൽ ഈമാൻ ഖൗൽ واعتقاد وعمل يزيد وينقص. ഈമാൻ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് പറയലാണ്, ഹൃദയം കൊണ്ട് വിശ്വസിക്കലാണ്, ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. യസീദ് വയൻകുസ്, ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയും. ഇത് അഞ്ചും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവൻ അഹ്ലു സുന്നയുടെ മാർഗത്തിലാണ്. ഇൻഷാല്ലാ ഈമാനുമായി ബന്ധപ്പെട്ട ചർച്ച ഈ പുസ്തകത്തിൽ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സന്ദർഭത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ, ഈ വിഷയത്തിലുള്ള കൂടുതൽ വിശദീകരണങ്ങൾ എടുക്കാം. ഈമാൻ എന്ന പദം അത് ഈമാനും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൽ ഈമാൻ വൽ ഇസ്ലാം. പണ്ഡിതന്മാർ പറയാറുണ്ട് ഈമാനിന്റെയും ഇസ്ലാമിന്റെയും അർത്ഥം ഇദജ്തമഅ ഇഫ്തറഖ വഇദ ഇഫ്തറഖ ഇജ്തമഅ. ഈമാൻ ഇസ്ലാം ഈ രണ്ട് പദങ്ങൾ അവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഈ രണ്ട് പദങ്ങൾ വെവ്വേറെ ഒറ്റക്കൊറ്റക്ക് നിൽക്കുകയാണെങ്കിൽ ഇജ്തമ ഇദഫ്തറഖ ഇജ്തമ. ഈ രണ്ട് പദങ്ങൾ വെവ്വേറെ നിൽക്കുകയാണെങ്കിൽ വെറും ഈമാൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ അവന് ഈമാൻ എന്നതിൽ ഇസ്ലാമിനെ കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരാളെ ചൂണ്ടിട്ട് നമ്മൾ മുഅ്മിൻ എന്ന് പറയാം, അതിന്റെ അർത്ഥം അവൻ മുസ്ലിം അല്ല എന്നാണോ? ഒരാളെ ചൂണ്ടി നമ്മൾ മുഅ്മിൻ ആണെന്ന് പറയാം, ഒരു മുഅ്മിൻ ആണെന്ന് മാത്രം പറഞ്ഞു, അയാൾ മുസ്ലിമാണോ? അല്ലേ, മുസ്ലിമാണ്. ഒരാളെ ചൂണ്ടി മുസ്ലിമാണെന്ന് മാത്രം പറഞ്ഞു, അയാൾ മുഅ്മിൻ ആണോ? അല്ലേ, ഒരാളെ ചൂണ്ടി മുസ്ലിമാണെന്ന് പറഞ്ഞു, അയാൾ മുഅ്മിൻ ആണോ? മുഅ്മിൻ ആണ്. ഈ പദങ്ങൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റേ പദത്തിനെയും ഉൾക്കൊള്ളുന്ന പദമായിരിക്കും. ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം എന്നുള്ള പദം ഒറ്റക്ക് വന്നാൽ അത് ഈമാനെ ഉൾക്കൊള്ളും, ഈമാൻ എന്ന പദം ഒറ്റക്ക് വന്നാൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളും. യാ യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ യാ യുഹൽ മുസ്ലിമൂൻ, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥം എന്താണ്? മുസ്ലിങ്ങളെ എന്നും കൂടിയാണ്. മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈമാനുള്ളവരെ എന്നാണ്. പക്ഷെ ഈ പദങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അൽ ഈമാൻ ലിൽ അഅ്മാലിൽ ബാത്തിന വൽ ഇസ്ലാം ലിൽ അഅ്മാലിൽ ളാഹിറ. ഈമാൻ എന്നത് ഹൃദയത്തിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഇസ്ലാം എന്നത് പുറമേക്ക് കാണുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നതാണ്, ബാഹ്യമായ പ്രവർത്തനങ്ങൾ. രണ്ടും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ, ഈ പദങ്ങൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാൻ എന്ന പദം അതിന് വേറെ അർത്ഥമുണ്ട്, ഇസ്ലാമിന് വേറെ അർത്ഥമുണ്ട്. അല്ല, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നോട് അഖ്ബർനി അനിൽ ഈമാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു. അഖ്ബർനി അനിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാഹി വ റസൂലിഹി വൽ മലായികത്തിഹി വൽ കുതുബിഹി, ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്. അള്ളാഹുവിൽ വിശ്വാസം ഒക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഖ്ബർനി അനിൽ ഇസ്ലാം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല ഞാൻ ഈമാനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, അതന്നെയാണ് ഇസ്ലാമും എന്ന് പറഞ്ഞില്ല. ഒരേപോലെ ഒരേ സന്ദർഭത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ ഈമാനിനെ കുറിച്ച് ഒരു ഉത്തരം പറഞ്ഞു. ഇസ്ലാമിനെ പറ്റി പറഞ്ഞ ഉത്തരം എന്താണ്? അൽ ഇസ്ലാം അൻ തഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന റസൂലുള്ളാഹി ഇഖാമസ് സലാ വഇതാഇ സകാത്ത് വ സൗമ റമളാ ഹജ്ജുൽ ബൈത്ത്. അഞ്ച് കാര്യം വേറെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പുറമേക്ക് കാണുന്ന പ്രവർത്തനങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൽ, നിസ്കരിക്കൽ, നോമ്പ് വെക്കൽ, ഹജ്ജ് ചെയ്യൽ, സകാത്ത് കൊടുക്കൽ, ഇതൊക്കെ എന്താണ്? പുറമേക്ക് കാണുന്ന പ്രവൃത്തിയാണ്. ഇസ്ലാം ഈമാൻ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന സന്ദർഭത്തിൽ അവയുടെ അർത്ഥം എന്തായിരിക്കും? വ്യത്യാസമുള്ളതായിരിക്കും. എന്നാൽ ഇസ്ലാം എന്ന പദം ഒറ്റക്കാണെങ്കിൽ അത് ഈമാനിനെ കൂടി ഉൾക്കൊള്ളും, ഈമാൻ എന്ന പദം ഒറ്റക്കാണെങ്കിൽ അത് ഇസ്ലാമിനെ കൂടി ഉൾക്കൊള്ളും. ഇതിന് വ്യക്തമായ തെളിവാണ് സൂറത്തുൽ ഹുജറാത്തിലെ അവസാനത്തെ ആയത്ത് അല്ലേ? വഖാലത്തിൽ അഅറാബു ആമന്ന, അഅറാബികൾ പറഞ്ഞു ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്. ഖുൽ, പറയുക, ലം തുഅ്മിനു, നിങ്ങൾ മുഅ്മിനീങ്ങളായിട്ടില്ല. വലാക്കിൻ ഖൂലു അസ്ലംന, നിങ്ങൾ പറഞ്ഞുകൊള്ളു നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയാൻ നിൽക്കരുത്. വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല. നിങ്ങൾ പുറത്തേക്ക് മുസ്ലിങ്ങളാണ്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഈമാനില്ല. അതങ്ങനെ പറയാൻ കാരണം ഈമാൻ ഇസ്ലാം ഒരു ഒരേ സ്ഥലത്ത് പ്രയോഗിച്ച ആയത്താണ് സൂറത്തുൽ ഹുജറാത്തിലെ അവസാനത്തെ ആയത്ത്. വഖാലത്തിൽ അഅ്റാബു ആമന്ന ഉല്ലം തുഅ്മിനു വലാക്കിൻ ഖൂലു അസ്ലംന വലമ്മാ യദ്ഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും. അവിടെ അള്ളാഹു ഇസ്ലാം വേറെ, ഈമാൻ വേറെ, രണ്ടും വെവ്വേറെ തന്നെ പറഞ്ഞത്. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് ഒറ്റക്ക് പറയുന്ന സമയങ്ങളിലാണെങ്കിൽ ഈമാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വ മൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തെ അന്വേഷിച്ചാൽ അതവന് സ്വീകരിക്കില്ല. അതിന്റെ അർത്ഥം ഈമാൻ സ്വീകരിക്കേണ്ടാണ്, ഈമാൻ അന്വേഷിക്കേണ്ടാണ്, അല്ല, ഈമാൻ അതിൽ പെടും, ആ ഇസ്ലാമിൽ ഈമാനും കൂടി പെടും. ഒറ്റക്ക് നിന്നാൽ ഇസ്ലാം എന്ന പദം ഈമാനെ ഉൾക്കൊള്ളും, ഈമാൻ എന്ന പദം ഇസ്ലാമിനെ ഉൾക്കൊള്ളും. പക്ഷേ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് പദങ്ങൾക്കും വെവ്വേറെ അർത്ഥമുള്ളത്. ഇസ്ലാമിന് ഒരു അർത്ഥമുണ്ട്, ഈമാനിന് വേറൊരു അർത്ഥമുണ്ട്. വഹുവൽ ഈമാനു ബില്ലാഹ്, വഹുവൽ ഈമാനു ബില്ലാഹി, അല്ലാഹുവിലുള്ള വിശ്വാസമാണ് ഒന്നാമത്തെ അസൽ. അൽ ഈമാനു ബില്ലാഹ്, അഹ്ലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസങ്ങളിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അല്ലാഹുവിലുള്ള വിശ്വാസം, അതിന് നാല് അർക്കാനുകളുണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിലുള്ള വിശ്വാസം അതിന് നാല് അർക്കാനുകൾ, നാല് റുക്നുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? അൽ ഈമാനു ബി വുജൂദില്ലാ, അല്ലാഹു ഉണ്ട് എന്ന വിശ്വാസം. രണ്ട്, അൽ ഈമാനു ബി ഉലൂഹി ബി റുബൂബിയത്തില്ല, അല്ലാഹുവിന്റെ റുബൂബിയത്തുള്ള വിശ്വാസം. മൂന്ന്, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിൽ അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന വിശ്വാസം. അതുപോലെ തന്നെ അൽ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അല്ലാഹുവിന്റെ അസ്മാ വസിഫാത്തിലുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങൾ അൽ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ അർക്കാനുകളാണ്. അൽ ഈമാനു ബി വുജൂദില്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കൽ. അല്ലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ബാക്കി മൂന്ന് വിശ്വാസം അവനുണ്ടാവില്ല. അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലാഹുവിന്റെ അസ്തിത്വത്തിലുള്ള വിശ്വാസം. രണ്ട്, അൽ ഈമാനു ബി റുബൂബിയത്തില്ല, അല്ലാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം. മൂന്ന്, അൽ ഈമാനു ബി ഉലൂഹിയത്തില്ല, അല്ലാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം, അല്ലാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന വിശ്വാസം. നാല്, അൽ ഈമാനു ബി അസ്മാഇ വസിഫാത്തി, അല്ലാഹുവിന്റെ അസ്മാഉള്ള സിഫാത്തുള്ള വിശ്വാസം. ആ വിഷയം ഇൻഷാ അല്ലാഹ് ഈ പുസ്തകത്തിൽ കാര്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് അതിനെ കുറിച്ച് വിശദീകരിക്കാം. അൽ ഈമാനു ബില്ലാഹി വ മലായിക്കത്തിഹി, രണ്ടാമത് വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? അൽ ഈമാനു ബില്ലാഹ് വ മലായിക്കത്തിഹി, അല്ലാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. മലായിക്ക എന്നത് മൽഅക് എന്ന വാക്കിന്റെ ബഹുവചനമാണ്. മൽഅക് എന്നാണ് ശരിക്ക് അസല്. ആ വാക്ക് ശരിക്കും മക്ലൂബാണ്, അതായത് ആ വാക്ക് ചെറിയൊരു മാറ്റമുണ്ട്. മൽഅക് എന്നതിന്റെ അസല് മഇലക് എന്നാണ്, മഇലക്, അതാണ് പിന്നീട് മലക്കായത്. മൽഅക് എന്ന വാക്കാണ് അതിന്റെ ബഹുവചനമാണ് മലായിക്ക. മൽഅക് എന്ന വാക്കിന്റെ ബഹുവചനമാണ് മലായിക്ക. മൽഅക് എന്ന വാക്ക് മഇലക് എന്നതിൽ നിന്ന് വന്നതാണ്. മഇലക് എന്ന വാക്ക് അത് എവിടെ നിന്ന് വന്നതാണ്? അത് അലക യഅലുകു എന്നതിൽ നിന്ന് വന്നതാണ്. അലക അലക യഅലുകു അല്ല, അലക യലൂകു, അലക യലൂകു, അലക യലൂകു, അലക്കയാണ് അതിന്റെ ഫയല്. അലക ഫിഅലു മാദി, യലൂകു ഫിഅലു മുദാരി, അലക യലൂകു. അവിടുന്നാണ് ഈ ഫിഅല് വന്നത്. എന്തായിരിക്കും മസ്ദർ? അലക യലൂകു, അലൂകത്തൻ, അലൂകത്ത്. എന്താണ് ഇതിന്റെ ഒക്കെ അർത്ഥം? എന്താണ് അലൂക്കത്തിന്റെ അർത്ഥം? അലൂക്ക ഹിയ റിസാല, അലൂക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിസാല. അയക്കപ്പെട്ട കാര്യം. അലക്ക എന്ന് പറഞ്ഞാല് ഇർസാൽ, അയക്ക എന്നുള്ള അർത്ഥം ചെയ്യുന്നുണ്ട്. എന്നാണ് മലക്ക് വന്നത്? മലക്കിന്റെ അർത്ഥം ഇപ്പൊ പറഞ്ഞ മലക്ക് എന്ന് വന്നത് മഅലക്കിൽ നിന്നാണ്. മഅലക്ക് വന്നത് മൽഅക്കിൽ നിന്നാണ്. അതിന്റെ ഫഅല് അലക യലൂകു എന്നാണ്. അലൂകതൻ അതിന്റെ അർത്ഥം റിസാല എന്നാണ്. അയക്ക, മലക്കുകൾ അയക്കപ്പെടുന്ന ആളുകളാണ് അല്ലെ, പല കാര്യങ്ങൾക്കായി. അൽ ഈമാനു ബിൽ മലായിക്ക, മലക്കുകളിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, മൊത്തത്തിലുള്ള വിശ്വാസമുണ്ട്. രണ്ട്, ഓരോ വിഷയങ്ങളിലും വെവ്വേറെ വെവ്വേറെ മനസ്സിലാക്കി വിശ്വസിക്കലുണ്ട്. മൊത്തത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനു ഇജ്മാലി, മൊത്തത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കാം. അള്ളാഹുവിന് മലക്കുകൾ എന്ന വിഭാഗമുണ്ട്. മലക്കുകൾ എന്നൊരു വിഭാഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ അവരെ സൃഷ്ടിച്ച എന്തിൽ നിന്നാണ്? പ്രകാശത്തിൽ നിന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂറിൻ, മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മലക്കുകളുണ്ട്, അവർ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവർക്ക് അള്ളാഹു പല പണികളും ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കൽ, അതാണ് ഇജ്മാലിയായ വിശ്വാസം, പൊതു ഒരു മൊത്തത്തിലുള്ള വിശ്വാസം. അതുപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ മാന്യന്മാരായ ദാസന്മാരാണ് അല്ലേ? അവർക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുമോ? ഇല്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലെങ്കിൽ ഖുർആൻ വന്നിട്ടില്ലേ, അവർ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതല്ല. ഇബാദുൻ മുക്രമൂൻ, മാന്യന്മാരായ ദാസന്മാരാണ്. അവർ അള്ളാഹിനെ ധിക്കരിക്കൂല എന്നുള്ളത് വന്നപ്പോ മുത്തക്കല്ലിമീങ്ങളിൽ ചില ആളുകൾ അവർ പറഞ്ഞു. അപ്പൊ അവരുടെ അടുത്തൊരു ചർച്ച ഉണ്ട്, മലക്കുകൾക്ക് ബുദ്ധി ഉണ്ടോന്നുണ്ട്, നമുക്ക് അള്ളാഹിനെ ധിക്കരിക്കാൻ പറ്റൂല. അപ്പോ ഫൽസഫയുടെ ചില ആളുകൾ എന്ത് പറഞ്ഞു, അവർ ചർച്ച കൊണ്ടുവന്നു. എന്താണ് ചർച്ച? മലക്കുകൾക്ക് ബുദ്ധി ഉണ്ടോന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം അതിന് മറുപടി പറഞ്ഞ ഇങ്ങനെയാണ്, ഫഇദ ഖാല ലക ഖായിൽ, നിന്നോടൊരാൾ പറയണം, ഹല്ലിൽ മലക്കി അഖ്ലൂൻ, മലക്കിന് ബുദ്ധി ഉണ്ടോന്ന് ചോദിച്ചാൽ, ഫയുഖാലു ലഹു, അവനോട് പറയണം, ഹല്ലക അഖ്ലൂൻ, നിനക്ക് ബുദ്ധി ഉണ്ടാകും, അവനോട് ചോദിക്കാം. കാരണം എന്താണ്? മലക്കിന് ബുദ്ധി ഉണ്ട്, അതുകൊണ്ടല്ലേ മലക്കിന് അള്ളാഹു പുകഴ്ത്തിയത്. ബുദ്ധി ഇല്ലെങ്കിൽ പുകഴ്ത്തോ? അവർ അള്ളാഹു നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതാണെങ്കിൽ അല്ല. ഇബ്നു ഉസൈമിന്റെ മറുപടിയോടുകൂടി അതിലുള്ള മുത്തക്കല്ലിമീങ്ങളെ ചർച്ച ഒന്നാകെ അവസാനിച്ചു പോയി. അതാണ് അലമാക്കളുടെ മറുപടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിരിക്കും, ഡീറ്റെയിൽ ആയ മറുപടി ഒന്നുമില്ല. ഹല്ലിൽ മലക്കി അഖ്ലൂൻ, അപ്പൊ അദ്ദേഹത്തിന്റെ ചോദ്യം ഹല്ലക്കി അഖ്ലൂൻ, ഇത്രയും കഴിഞ്ഞു. അപ്പൊ മലക്കുകൾ, അവർക്ക് അഖ്ലുണ്ട്, ബുദ്ധിയുണ്ട്, അവർ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത സമൂഹമാണ്. രാവിലെയും വൈകുന്നേരവും ഒക്കെ അള്ളാഹുവിന് തുടർച്ചയായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. ഈ മലക്കുകളിൽ നേതാക്കന്മാർ മൂന്ന് പേരാണ്, ഒന്ന് ജിബ്രീൽ, രണ്ട് ആരാണ്, മിഖായിൽ, മൂന്ന് ഇസ്രാഫീൽ. ജിബ്രീൽ എന്തിന് നിയോഗിക്കപ്പെട്ട മലക്കാണ്? വഹി എത്തിച്ചു കൊടുക്കാനുള്ള മലക്കാണ്. മീഖായിൽ എന്തിന് നിയോഗിക്കപ്പെട്ട മലക്കാണ്? മഴ പെയ്യിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട മലക്ക. ഇസ്രാഫീൽ എന്തിന് നിയോഗിക്കപ്പെട്ട മലക്കാണ്? കാഹളത്തിൽ ഊതിയിട്ട് മനുഷ്യന്മാരെ, അവർക്ക് വീണ്ടും റൂഹ് തിരിച്ചു കിട്ടുന്നത് ഇസ്രാഫീലിന്റെ കാഹളത്തിലുള്ള ഊത്ത് അതിനുശേഷമാണ്. പണ്ഡിതന്മാർ പലരും പറഞ്ഞായി കാണാം, ഈ മൂന്ന് മലക്കുകളും നേതാക്കന്മാരാണ്. ഈ മൂന്ന് മലക്കുകളും തമ്മിലൊരു ബന്ധമുണ്ട്, മൂന്ന് പേർക്കും ഹയാത്തുമായി ബന്ധമുണ്ട്, ജീവിതവുമായി. ജിബ്രീൽ ഹൃദയത്തിന് ജീവിതം നൽകുന്ന വഹയുമായി വരുന്ന ആളാണ്. ഹൃദയത്തിന് ഹയാത്ത് എപ്പോഴുണ്ടാവുക? അള്ളാഹിന്റെ വഹ കിട്ടിയാലാണ് അല്ലേ? അല്ലെങ്കിൽ ഹൃദയം മരിച്ചതുപോലെയാണ്. ഹൃദയത്തിന് ഹയാത്ത് കിട്ടണമെങ്കിൽ അള്ളാഹിന്റെ വഹയുമാണ്, വഹയില്ലെങ്കിൽ ഹയാത്തില്ല. മിക്കായിൽ ഹയാത്തിന്റെ മലക്കാന്ന് പറയേണ്ടിയില്ല, മഴയില്ലെങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവില്ല. ഭൂമിയിൽ ജീവൻ വേണമെങ്കിൽ മലക്ക് മഴ പെയ്യിക്കണം, അല്ലെങ്കിൽ മഴ വരണം. മലക്ക് മിക്കായിലാണ് അതിന് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്രാഫീലാകട്ടെ വ്യക്തമാണ്, കാര്യം ബാഹിറാണ്. ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്ന സമയത്താണ് എന്തു വരുന്നത്, മനുഷ്യന്മാർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത്. അവർ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഇസ്രാഫീലിന്റെ ഊത്തിന് ശേഷമാണ്. അപ്പൊ അവർ പറഞ്ഞു, ഈ മൂന്ന് മലക്കുകളും ഹയാത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മലക്കുകളാണ്, അതുകൊണ്ട് തന്നെ അവർ മലക്കുകളുടെ നേതാക്കന്മാരാണ്. ഇപ്പൊ മലക്കുകളെ കുറിച്ച് മൊത്തത്തിൽ നമ്മൾ വിശ്വസിക്കണം, അള്ളാഹ്ക്ക് മലക്കുകളുണ്ട്, അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുണ്ട്, അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കണം. അതോടൊപ്പം പിന്നെ മലക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞ ഓരോ കാര്യങ്ങൾ, ഉദാഹരണത്തിൽ ജിബ്രീൽ എന്ന മലക്കുണ്ട്, മിക്കായിൽ എന്ന മലക്കുണ്ട്, മിക്കായിലുള്ള പണി ഇന്നതാണ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയ വിജ്ഞാനങ്ങൾ വേറെ ഉണ്ട്. അതാണ് ഈമാനും തഫ്സീലിയും ഡീറ്റെയിൽ ആയ ഈമാൻ, അതാണ് കുറെ ഡീറ്റെയിൽ ആയ വിഷയങ്ങളുടെ വിശ്വാസം. അപ്പൊ എന്തൊക്കെ നിനക്ക് മലക്കുകളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ, സഹീഹായ കാര്യങ്ങൾ എന്തൊക്കെ അറിഞ്ഞിട്ടോ, അതൊക്കെ വിശ്വസിക്കൽ നിന്നെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്, നിർബന്ധമാണ്. മൊത്തത്തിൽ വിശ്വസിക്കൽ അത് എല്ലാ മുസ്ലിങ്ങളുടെ മേൽ വാജിബാണ്. എന്നാൽ ഡീറ്റെയിൽ ആയ വിശ്വാസം അത് അറിഞ്ഞ ആൾക്കാരുടെ മേൽ വാജിബാണ്. എല്ലാവർക്കും അത് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിനോട് ഒരാളോട് ചോദിക്കാണ് നിനക്ക് ഇസ്രാഫീലിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടാവില്ല, ഇസ്രാഫീൽ എന്നുള്ള വാക്കനെ കേട്ടിട്ടുണ്ടാവില്ല. സാധാരണക്കാരായ മുസ്ലിങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. അപ്പൊ നീ കാഫർ എന്ന് പറയാൻ പറ്റും ഇല്ല, അത് തഫ്സീലിയാണ്. എന്നാൽ മലക്കുണ്ടോ എന്ന് ചോദിച്ചാൽ മലക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞാലോ, അതൊരു മുസ്ലിം ഒരിക്കലും അറിയാതിരിക്കാൻ പാടില്ലാത്ത കാര്യം, എന്നാൽ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇജ്മാലിയായ വിശ്വാസമുണ്ട്, തഫ്സീലിയായ വിശ്വാസമുണ്ട്. ഇജ്മാലിയായ വിശ്വാസം എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. തഫ്സീലിയായ വിശ്വാസമാകട്ടെ, ഡീറ്റെയിൽ ആയ കാര്യങ്ങളാകട്ടെ, അത് അറിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കൽ നിർബന്ധമാണ്. അറിഞ്ഞിട്ട് അവൻ നിഷേധിച്ചു കഴിഞ്ഞാലോ അവൻ കാഫിറാണ്, അത് വേറെ വിഷയം. ശരി. അലിമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി, അള്ളാഹുവിന്റെ കിതാബുകളിൽ അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. അള്ളാഹുവിന്റെ കിതാബുകൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അവൻ സംസാരിച്ച, അവൻ തന്റെ നബിമാർക്ക് അയച്ചു നൽകിയ, ഇറക്കി കൊടുത്ത ചില കിതാബുകളുണ്ട്. ആ കിതാബുകൾ അള്ളാഹുവിന്റെ കിതാബുകളാണ്, അള്ളാഹു സംസാരിച്ചവയാണ് എന്ന് വിശ്വസിക്കുക. അതിൽ നാല് കിതാബുകളുടെ പേരുകൾ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെയാണ് തൗറാ, അൽ ഇൻജീൽ, അസ്സബൂർ, അൽ ഖുർആൻ, അവുൽ ഫുർഖാൻ. ഈ നാല് വേദങ്ങൾ, നാല് കിതാബുകൾ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ കാര്യം തൗറാ, അത്തൗറാത്തു, വൽ ഇൻജീലു, അസ്സബൂർ, വൽ ഖുർആൻ. ഈ നാലെണ്ണത്തിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതല്ലാത്ത കിതാബുകൾ ഉണ്ടോ? ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അതല്ലാത്ത കിതാബുകൾ അവന്റെ റസൂലുകൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഖുർആനിൽ വിശ്വസിക്കണം. ഖുർആൻ അള്ളാഹു സംസാരിച്ചതാണ്, അവന്റെ കലാമാണ്, അത് അള്ളാഹു അന്ത്യനാൾ വരെ സംരക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് വേറെയും വിശ്വസിക്കണം. ഇതാണ് അൽ ഈമാനു ബില്ലാഹി വകുതുബിഹി. അൽ ഇമാനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. വറുസുലിഹി, അള്ളാഹുവിന്റെ റസൂലുകളിൽ വിശ്വസിക്കണം. റസൂൽ ജംഉ റസൂൽ, റസൂൽ എന്നതിന്റെ ബഹുവചനമാണ് റസൂൽ. റസൂലുകൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ചില ആളുകളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലുകളായി, ദൂതന്മാരായി നിശ്ചയിച്ചിട്ടുണ്ട്. അവർ സത്യസന്ധന്മാരാണ്, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്. ഇങ്ങനെ വിശ്വസിക്കാം അള്ളാഹുവിന്റെ റസൂലുകളുണ്ട്. എത്ര റസൂലുകളുടെ പേര് ഖുർആനിലുണ്ട്? 25 റസൂലുകളുടെ പേരുണ്ട്. ആദ്യത്തെ റസൂൽ ആരാണ്? ആദ്യത്തെ റസൂൽ നൂഹാണ്, അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനത്തെ നബി ആരാണ്? മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് സ്വലാത്തുല്ലാഹി വസ്സലാമു അലൈഹി. ആദ്യത്തെ റസൂൽ നൂഹ് നബി എന്ന് ഖുർആൻ അള്ളാഹു പറഞ്ഞാണ് അല്ലെ, സൂചന ഉണ്ട്. ഇന്നാ ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയീന മിൻ ബഅദ. നിനക്ക് നാം വഹൈ നൽകിയിരിക്കുന്നത് എപ്രകാരമാണ്? കമാ ഔഹൈന ഇലാ നൂഹിൻ, നൂഹ് നബിക്ക് വഹൈ നൽകിയതുപോലെ. വന്നബിയീന മിൻ ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും. അപ്പൊ നൂഹ് നബിക്കാണ് വഹൈ ആദ്യമായിട്ട് ലഭിച്ചത്. ആദ നബിയോ? ആദ നബി നബിയാണ്, റസൂലല്ല. എന്നാൽ നൂഹ ആരാണ്? ആദ്യത്തെ റസൂലാണ്. ആദം അലൈഹി സ്വലാം നബിയാണ്, നൂഹ ആകട്ടെ റസൂലാണ്. ഇദ്രീസ് അല്ല എന്നുള്ളതാണ് പല പണ്ഡിതന്മാരും, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരെങ്കിലും പറയുന്നത്. ഇദ്രീസ് അല്ലാൻ ആദ്യത്തേത്, കാരണം ഖുർആനിൽ വന്നത് നൂഹ് നബിയെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളൂ, ആദ്യത്തെ നബിയാണ്. ചരിത്രകാരന്മാർ പലരും നൂഹ് നബിക്ക് മുൻപാണ് ഇദ്രീസ് ജീവിച്ചിരുന്നത് എന്ന അഭിപ്രായമുള്ള ആളുകളാണ്. പക്ഷേ അള്ളാഹുവിന്റെ കിതാബിൽ പരാമർശിക്കപ്പെട്ടുള്ള നൂഹ് നബിയാണ് ആദ്യത്തെ നബിയാണ്. മാത്രമല്ല, മനുഷ്യന്മാര് ആദ നബി കഴിഞ്ഞാൽ പിന്നെ പരലോകത്ത് ആരുടെത്താൻ ഷഫാഅത്ത് വയ്ക്കാൻ പോകുന്നത്? നൂഹ് നബിയുടെ അടുക്കലാണ്. ഇദ്രീസ് നബി ആയിരുന്നു ആദ്യത്തെ റസൂലെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ അടുത്ത് പോകില്ല. അദ്ദേഹത്തിന്റെ അടുത്തേത് ആദ്യം പോകുന്നത് നബി, അദ്ദേഹത്തിന് മുൻപല്ല എന്നാണ് ഇബ്നു സൈമിന്റെ അഭിപ്രായം. നൂഹ് നബിയുടെ മുൻപല്ല ഇദ്രീസ് എന്ന്. ഇനി ആണെങ്കിൽ അദ്ദേഹം നബിയാണ്, റസൂലല്ല. നൂഹ് ആകട്ടെ റസൂലാണ്. വല്ലാഹു അഅലം. നബിമാരിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നബി നൂഹ് നബി, റസൂൽ നബി നൂഹ് നബി, നൂഹ് ആണ്. അവസാനത്തെ നബി ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുപോലെ അവർ പറഞ്ഞതെല്ലാം സത്യമാണ്, അവർ അള്ളാഹുവിന്റെ റസൂലുകളാണ്, ഇതൊക്കെ വിശ്വസിക്കണം. അതുപോലെ തന്നെ അവരെ എല്ലാവരെയും ആദരിക്കണം. ഒരാളോടും ബഹുമാനമില്ലാത്ത കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവർക്കിടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല. എല്ലാവരും അള്ളാഹുവിൻ അടുത്ത് റസൂലാണ്, എല്ലാവരും ബഹുമാനിക്കണം. അതുപോലെ തന്നെ അള്ളാഹു അവരിൽ ആരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടോ അവരുടെയൊക്കെ പേര് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ അവരിൽ ഏറ്റവും അഫ്ളായിട്ടുള്ള റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് വിശ്വസിക്കണം. അതിനുശേഷം പിന്നീട് ഏറ്റവും അഫ്ളായിട്ടുള്ള ആരാണ്? ഉലുൽ അസ്മാണ്. ഉലുൽ അസ്മിലെ അമ്പിയാക്കന്മാർ എത്ര പേരാണ്? 5 പേര്. അതിൽ ഏറ്റവും അഫ്ളായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു വസല്ലം, പിന്നീട് ഇബ്രാഹിം, പിന്നീട് മൂസ, പിന്നീട് ഈസ, പിന്നീട് നൂഹ് അലൈഹിമു സ്വലാത്തു വസ്സലാം. ഇതാണ് ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം നൽകിയ തർത്തീബ്. അദ്ദേഹത്തിന്റെ തർത്തീബ് ഇതാണ്. അങ്ങനെയാണ് മുഹമ്മദ് സല്ലല്ലാഹു വസല്ലം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ, ഈസ, നൂഹ് അലൈഹിമു സ്വലാത്തു വസ്സലാം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായിട്ടുള്ളത് അള്ളാഹുന്റെ റസൂലാണ്. എല്ലാ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളൽ ആരാണ്? അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനുശേഷം ഉലുൽ അസ്മാണ്. അതിനുശേഷം റസൂലുകളാണ്, ബാക്കിയുള്ള റസൂലുകളാണ്. അതിനുശേഷം റസൂലുകൾ കഴിഞ്ഞാൽ നബിമാരാണ്. അതിനുശേഷം ഔലിയാക്കന്മാരാണ്. ഇതാണ് തർത്തീബ്. ആദ്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ഇബ്രാഹിം, പിന്നീട് മൂസ, പിന്നീട് ഈസ, നൂഹ്, പിന്നെ ബാക്കിയുള്ള റസൂലുകൾ, പിന്നീട് ബാക്കിയുള്ള നബിമാര്, പിന്നെ ബാക്കിയുള്ള ഔലിയാക്കന്മാർ. റസൂൽ നബിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ മുന്നെടുത്തിരുന്നു, റസൂൽ എന്ന് പറഞ്ഞാൽ മൻ നസലത അലൈഹി ശരീഅത്തു വഉമിറ ബിതബ്ലീഗിഹ. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു ശരീഅത്ത്, ദീന് ഇറക്കപ്പെട്ട, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് കൽപ്പിക്കപ്പെട്ടയാളാണ്. നബി എന്ന് പറഞ്ഞാൽ ശരീഅത്ത് ഇറക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കൽപ്പനയില്ല. അപ്പൊ റസൂലാണ് നബിയേക്കാൾ അഫ്ളായിട്ടുള്ളത് എന്നത് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ജുംഹൂറിന്റെ അഭിപ്രായം റസൂൽ നബിയേക്കാൾ അഫ്ളാണ് എന്നാണ്. നബിയേക്കാൾ അഫ്ളാണ് റസൂൽ എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ചില ആളുകൾ പറഞ്ഞു റസൂലും നബിയും തമ്മിൽ എന്തില്ല, വ്യത്യാസമില്ല. അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. റസൂൽ നബി എന്നത് വിഷയത്തിലുള്ള തഫ്രീഖ് കൗലുകൾ മൂന്നാണ്. റസൂൽ നബി എന്ന വിഷയത്തിൽ തഫ്രീഖ് നടത്തിക്കൊണ്ടുള്ള കൗല് മൂന്നാണ്. ഒന്ന്, റസൂലും നബിയും തമ്മിൽ വ്യത്യാസമില്ല, എല്ലാവരും ഒരേ തരക്കാരാണ്. റസൂലാന്ന് പറഞ്ഞാൽ നബിയാന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് എന്തില്ല, പ്രത്യേകിച്ച് ഒരാൾക്ക് മറ്റൊരാളെക്കാൾ ശ്രദ്ധതയില്ല. രണ്ടാമത്തെ അഭിപ്രായം, റസൂൽ നബിയേക്കാൾ അഫ്ളലാണ്. മൂന്നാമത്തെ അഭിപ്രായം, അത് സൂഫികളുടെ കൗലാണ്, ഔലിയാക്കന്മാർ റസൂലുകളെക്കാൾ അഫ്ളലാണ്. ഔലിയാക്കന്മാർ റസൂലുകളെക്കാൾ അഫ്ളലാണ്. അവർ പറഞ്ഞു, അൽ വലിയു ലൈസ തഹ്ത ഖദമിൻ നബി. ഒരു വലി ഒരിക്കലും ഒരു നബിയുടെ കാലിന്റെ താഴെയുള്ളവനല്ല. അങ്ങനെ വലി എന്താണ്? നബിയേക്കാൾ മേലെയാണ്. കൗല് ബാത്തിലാണ്. ബാത്തിലാന്ന് മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞത് യഹൂദ നസ്രാനികൾക്ക് പോലും സംഭവിക്കാത്ത പിഴവാണെന്നാണ്. അവർ പോലും ഈ ജാതി വർത്തമാനം പറഞ്ഞിട്ടില്ല. റസൂലുൽ നബിയാണ് ഔലിയാക്കന്മാരെക്കാൾ അഫ്ളൽ എന്ന കാര്യത്തിൽ അവർക്കിടയിൽ പോലും ചർച്ചയില്ല. അൽ ഇമാനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസൂലിഹി വൽ ബഅ്ഥി ബഅദൽ മൗത്ത് വൽ ബഅ്ഥു വൽ ഇഖ്റാജ്. അൽ ബഅ്ഥു ഹുവൽ ഇഖ്റാജ്. ബഅ്ഥി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ബഅ്ഥി എന്ന് പറയുന്നത്. അൽ ബഅ്ഥ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാർ അവരുടെ കബറുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെ കുറിച്ചാണ്. ബഅ്ഥ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം അതാണ്. അൽ ബഅ്ഥ്, എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ കബറുകളിൽ നിന്ന് അന്ത്യനാളിന്റെ സന്ദർഭത്തിൽ ഇസ്രാഫീൽ കാഹളത്തിലൂതുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റു വരും. ആ വിശ്വാസം മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട്. വൽബഅസു ബഅദൽ മൗത്ത്, ബഅദ ശേഷം, അൽ മൗത്ത് മരണം, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസം. ഇതിനെ കുറിച്ചുള്ള ചർച്ച തഫ്സീലിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിൽ ഇനി വരുന്നുണ്ട്. അത് ആ സന്ദർഭത്തിൽ നമുക്ക് എടുക്കാം. വൽഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരി. അൽ ഖദർ തഖ്ദീറുല്ലാഹ്, അൽ ഖദർ തഖ്ദീറുല്ലാഹ്. ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധി, ഇങ്ങനെ നിനക്ക് നടക്കണം എന്ന് അള്ളാഹു തീരുമാനിച്ചത്, അതാണ് ഖദർ. വൽ ഈമാൻ അഹ്ലു സുന്നയുടെ ഉസൂലുകൾ പെട്ടതാണ് അൽ ഈമാൻ, വിശ്വാസം. ഏതിൽ? ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. അതായത് അള്ളാഹു എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം. ബിൽ ഖദരി ഖൈരിഹി വശർരി, ഖദറിന്റെ നന്മയിലും വശർരിഹി അതിന്റെ തിന്മയിലും. ഇൻഷാല്ലാ ഖളാ ഖദർ എന്നുള്ള വിഷയം ഡീറ്റെയിൽ ആയി വരുന്നതാണ്. അതിന്റെ ഖൈറും ഷറും എന്നുള്ള വിഷയമൊക്കെ ഇൻഷാല്ലാ ആ സന്ദർഭത്തിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. ഖദറിലെ ഖൈറും ഷറും എന്നതിനെ കൊണ്ട് എന്തുകൊണ്ടുള്ള ഉദ്ദേശം, ഖദറിലെ ഖൈർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാനൊന്നുമില്ല അല്ലെ. ഖദർ ഖൈറാണെന്നുള്ളത്, അള്ളാഹുവിന്റെ ഖദർ ഖൈറാണെന്നുള്ളത് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ടതില്ല. അള്ളാഹിന്റെ ഖദർ ഷറാണ് എന്ന് പറയുന്ന ചർച്ച പണ്ഡിതന്മാർ പറഞ്ഞു, ലൈസ ഷറു ഫിൽ ഖദർ وانما الشر في المقدور. അള്ളാഹുവിന്റെ വിധിയിൽ ഒരിക്കലും ഷർറില്ല. ഷർറുള്ളത് വിധിക്കപ്പെട്ട വസ്തുവിലാണ്, അതിലാണ് ഷർറുള്ളത്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാന തആല അവന്റെ പ്രവൃത്തികളെല്ലാം മൊത്തത്തിൽ എന്താണ്? ഖൈറാണ്. ആ പ്രവൃത്തികളെല്ലാം പരിപൂർണമായ നന്മയാണ്, അങ്ങേയറ്റത്തെ ഹിക്മത്താണ്. അള്ളാഹു ഓരോ കാര്യം ചെയ്യുന്നതിന് പിന്നിലും അവന് കൃത്യമായ യുക്തിയുണ്ട്. ആ യുക്തിയാകട്ടെ നടപ്പിലാകുന്നതുമാണ്. അവനൊരു കാര്യം ഷർറാണ് എന്ന്, അവന്റെ ഖദറിൽ ഷർറുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും അവൻ ഷർറ് ഉദ്ദേശിച്ചു എന്ന അർത്ഥത്തിലല്ല. മറിച്ച് അവന്റെ ഖദർ ചിലപ്പോൾ ചിലയാളുകളെ സംബന്ധിച്ചിടത്തോളം ഷർറായേക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുട്ടി കളവ് പറഞ്ഞു. കളവ് പറഞ്ഞാൽ വാപ്പ അവനെ അടിക്കും. അടിക്കുന്നത് എന്തിനാണ്? അവന് കളവ് പറയാതിരിക്കാനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അടി കിട്ടിയ ആ സന്ദർഭത്തിലുള്ള വേദന അവനെന്താണ്? ഷറാണ്. അടി കിട്ടിയ സന്ദർഭത്തിൽ അവൻ അനുഭവിക്കുന്ന ആ വേദന, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഷറാണ്. എന്നാൽ നാളെ അവൻ കളവ് പറയാത്തവനായി വളരുക എന്നത് അതിനേക്കാൾ വലിയ ഖൈറാണ്. നാളെ അവൻ കളവ് പറയാത്തവനായി വളരുക എന്നത് അതിനേക്കാൾ വലിയ ഖൈറാണ്. അപ്പോൾ ഇവിടെ ഷറു എന്നത് നസബിയൻ, ആപേക്ഷികമാണ്. കുട്ടിക്ക് അത് അപ്പോൾ വേദന ഉണ്ടാക്കിയെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം നാളെ അവന്റെ ജീവിതത്തിൽ അത് വലിയ ഖൈറായി മാറി. ഇതിന് വ്യക്തമായ ഉദാഹരണമാണ് ഖുർആൻ. അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞു, ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. ഭൂമിയിൽ, കടലിൽ, കരയിൽ ഫസാദ് ഉണ്ടായിരിക്കുന്നു, കുഴപ്പമുണ്ടായിരിക്കുന്നു. അത് അല്ലാഹു വിധിച്ചതാണ്. കടലിലും കരയിലും കുഴപ്പമുണ്ടാവാന്നുള്ള അള്ളാഹു ഖദറാക്കിയതാണ്. ലിയുദീഖഹും ബഅദല്ലദീ അമിലു. എന്തിനാണ് അങ്ങനെ ഫസാദ് ഉണ്ടായത് ഭൂമിയിൽ? ലിയുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിന്റെ ചിലത് അവർക്ക് അതിന്റെ ഫലം കിട്ടാൻ വേണ്ടി. ലഅല്ലഹും യർജിഊൻ, പക്ഷെ എന്തിനാണ് ആ ഫസാദ് കൊണ്ടുവച്ചിട്ടുള്ളത്? അവർ മടങ്ങി വരുന്നതിനു വേണ്ടിയാണ്, അവർ തിന്മ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലും കരയിലും കടലിലും കുഴപ്പമുണ്ടാവുക എന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്, അത് അവർക്ക് ഷറാണ്. പക്ഷെ ആ ഷറ് പിന്നീട് അതിന്റെ മൊത്തത്തിൽ അതിന്റെ ആകെത്തുക എടുത്താൽ, ആ ഷറ് കൊണ്ടുണ്ടായ ഫലം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് ഖൈറാണ്. കാരണം അവർ തിന്മയിൽ ജീവിച്ചിരുന്നു എന്ന അവസ്ഥയിൽ നിന്ന് അവർ മടങ്ങി വന്നു. ഉദാഹരണത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ രോഗം ബാധിച്ചയാളെ സംബന്ധിച്ചിടത്തോളം ഷറാണ്. പക്ഷെ അയാൾ പോലും അറിയാത്ത അനേക ഖയർ ചിലപ്പോ ആ രോഗത്തിലുണ്ടാവും. ഉദാഹരണത്തിന് അയാൾ ക്ഷമിച്ചാൽ, നമ്മൾ പഠിച്ച ഹദീസ് പോലെ മാ യുസീബുൽ മുസ്ലിമ മിൻ നസബ് വലാ വസബ് എന്ന് തുടങ്ങുന്ന ഹദീസ്, വലാ ഹമ്മ് വലാ ഹുസ്നിൻ എന്ന് തുടങ്ങുന്ന ഹദീസ്, ഒരു മുസ്ലിമിന് എന്തൊരു പ്രയാസം ഉണ്ടായില്ല, കഫറ അല്ലാഹു ബിഹ ഖതായ, അവന്റെ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കാതിരിക്കില്ല. ഒന്ന്, രോഗം എന്നത് അവന് ഷർറാണെങ്കിൽ കൂടി അവൻ അതിന് കിട്ടുന്ന ഖൈറാണി പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ മെഡിക്കൽ സയൻസും മറ്റും പഠിച്ച ആൾക്കാർ തന്നെ പറയുന്നു, ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞ എന്തിനാണ്, മറ്റ് ചില ശരീരത്തിലുള്ള അണുക്കളെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയാണ്. ഉദാഹരണത്തിന് പനി, പനി വന്നു കഴിഞ്ഞാൽ എണീക്കാൻ പോലും പറ്റാതെ കിടക്കേണ്ടി വരും. അവനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അത് ഷർറാണ്. പക്ഷെ എങ്കിൽ കൂടി അവന്റെ ശരീരത്തിലുള്ള അനേകം രോഗാണുക്കളെ നശിപ്പിക്കാൻ ആ പനി കാരണമായിട്ടുണ്ട്. മൊത്തത്തിൽ അതവന് ഖൈറാണോ അല്ലേ? ഇതേപോലെയാണ് പ്രവർത്തനങ്ങൾ എന്നത് ചിലപ്പോൾ ഒരു ഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഖൈർ ഉണ്ടാവും, പക്ഷെ അത് മൊത്തത്തിൽ എന്തായിരിക്കും, അള്ളാഹുവിന്റെ അമൽ എന്ന രൂപത്തിൽ എടുത്തു നോക്കിയാൽ ഖൈറായിരിക്കും, മൊത്തത്തിൽ ഖൈറായിരിക്കും. ഉദാഹരണത്തിന് ഒരാൾ പുറത്തുകൂടെ ഇറങ്ങി നടക്കാൻ കുടമൊന്നും എടുത്തിട്ടില്ല, കുടം എടുക്കാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതിനിടെ പെട്ടെന്ന് മഴ പെയ്തു. ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മഴ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യന്മാരെ ഒന്നാകെ കിണറ്റിൽ വെള്ളമില്ലാതെ കുടിക്കാൻ വെള്ളമില്ലാതെ ജീവിക്കാൻ, അവരെ സംബന്ധിച്ചിടത്തോളമോ ആ മഴ വലിയ റഹ്മത്താണ്. അപ്പൊ ഇതേപോലെയാണ് അമാലുകൾ, അള്ളാഹുവിന്റെ അമലുകൾ, അഫ്ആലുകൾ, അവന്റെ തീരുമാനങ്ങൾ, അതൊരിക്കലും മൊത്തത്തിൽ ഷറായിരിക്കുകയില്ല. അതിന്റെ ചില ഭാഗങ്ങൾ ചില ആളുകൾ അതിന്റെ മഫ്ഊലാത്തുകളിൽ ആ ഖദർ, ആ തീരുമാനം ആരെയാണോ ബാധിക്കുന്നത്, ആ ബാധിക്കപ്പെടുന്ന വ്യക്തികളിൽ ചിലപ്പോൾ ഷറായേക്കാം. അത് അവരുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. മൊത്തത്തിൽ ആ പ്രവൃത്തി ഒരിക്കലും ഷറല്ല, ആ പ്രവൃത്തി ഖൈറാണ്. ഇൻഷാ അല്ലാഹ് ഈ മസലയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മടങ്ങി വരും, ഖദറുമായി ബന്ധപ്പെട്ട വിഷയം എടുക്കുന്ന സന്ദർഭത്തിൽ. വഇല അല്ലാഹി അൽ മുഷ്തക വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.